Allahu Akbar, Allahu Akbar, Allahu Akbar, Akbar. Ashhadu an la ilaha illallah. Ashhadu an la أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
احمدیوں پر
خاص طور پر احمدികൾക്കെതിരിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ എതിർപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് ഭൂമി ഇടുങ്ങിയതാക്കി മാറ്റിയിരിക്കുന്നത് 1974 അസംബ്ലി അമുസ്ലിമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു നിയമം പാസാക്കിയത് മുതലാണ്. അതിനുശേഷം ജനറൽ സിയാഉൽ ഹക്ക് തന്റെ സ്വേച്ഛാധിപത്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തിനെതിരിൽ ആ നിയമത്തെ അതിനിഷ്ഠൂരമാക്കി മാറ്റുകയുണ്ടായി. ഇത് പറഞ്ഞുകൊണ്ടാണ് അവര് ഈ നിയമത്തെ കഠിനമാക്കിയത്. അതായത് അഹമ്മദികൾ, അഹമ്മദികൾ എന്നവർ പറയാറില്ലെങ്കിലും കാദിയാനി അല്ലെങ്കിൽ മിർസായി എന്നാണ് പറയാറുള്ളത്. അവർ പറയുന്നത് ഇവർക്കൊരു പ്രാധാന്യവും ഇല്ല, ഇവർക്കെതിരിലാണ് നമ്മൾ നിയമം പാസാക്കിയിരിക്കുന്നത്. അവരുടെ വാദപ്രകാരം മുസ്ലിം ഉമ്മത്തിൽ നിന്നും ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെ അമുസ്ലിം ആണെന്ന് പറയുക, നിങ്ങൾ കലിമ ചൊല്ലരുത്, നിങ്ങൾ ആരോടും സലാം ചൊല്ലരുത് എന്നവർ പറയുന്നു. നിങ്ങളിൽ നിന്ന് മുസ്ലിമാണ് എന്ന് പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും തന്നെ വരാൻ പാടില്ല. ഇതിൽ നിന്നൊന്നും നിങ്ങൾ ഇതേവരെ പിന്തിരിയുന്നില്ല. എന്നാൽ യഥാർത്ഥ ഒരു മുസ്ലിം ചെയ്യേണ്ട പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തടവ് ശിക്ഷ വിധിക്കുന്നതാണ്. ഈ ഓർഡിനൻസ് നിങ്ങൾ ധിക്കരിച്ചു എന്ന കാരണത്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി നിങ്ങൾ തങ്ങളെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ള കാരണത്താൽ നിങ്ങളെ ഞങ്ങൾ തൂക്കിലേറ്റുന്നതാണ്. ഇത്ര ധൈര്യമോ നിങ്ങൾക്ക്? ഇത്രയും കുറഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കെ ഭൂരിപക്ഷത്തിന്റെ ഹൃദയത്തെ നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുറിവേൽപ്പിക്കുകയാണ്. പാകിസ്ഥാനിൽ അഹമ്മദികൾക്കെതിരിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ചുരുങ്ങിയ വിവരണമാണ് ഞാനിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവർ അഹമ്മദികൾക്കെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അഹമ്മദികൾ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്, ഇത് മതചരിത്രത്തിൽ ആദ്യമുള്ള ഒരു പ്രവൃത്തിയല്ല. എല്ലാ കാലത്തെയും ഫിർആനുകൾ അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ ദൈവദാസന്മാരോട് ഇതേ പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഫിറാൻ പറയുകയുണ്ടായി, ഇന്ന ഹാഉലായി ലശിർസിമത്തുൻ ഖലീലൂൻ വഇന്നഹും ലനാ ലഹായിലൂൻ. അവരിപ്രകാരം പ്രഖ്യാപിക്കുന്നു, ഇവര് കുറഞ്ഞ ആളുകളാണ്, നിസ്സാരന്മാരാണ്, എന്നിട്ടുകൂടി ഇവർ നമ്മെ എപ്പോഴും തന്നെ ഇവർ നമ്മളെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം അഹമ്മദികൾ ഈ എതിർപ്പിനെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രവാചകന്മാരുടെ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. നമ്മൾ ഇന്ന് കുറവാണ്. ലോകത്തിന് മുമ്പാകെ നമുക്കൊരു വിലയുമില്ല. എന്നാൽ നമ്മളെ കണ്ടുകൊണ്ട് അവർ ദേഷ്യപ്പെടാനുള്ള കാരണം നമ്മൾ വല്ല തെറ്റും ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല. ഏതെങ്കിലും നിയമത്തെ ലംഘിച്ചുകൊണ്ട് നാട്ടിൽ നമ്മൾ കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതും കൊണ്ടല്ല. നിയമത്തെ ലംഘിച്ചുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങളെ നമ്മൾ ധ്വംസിക്കുന്നു എന്നുള്ളത് കൊണ്ടും അല്ല നമ്മളോട് അവർക്ക് ദേഷ്യം വരുന്നത്. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ വല്ല തീവ്രവാദ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമല്ല. എന്നാൽ നമ്മെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നത് അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ആ സ്നേഹത്തിൽ നമ്മൾ മുഴുകുന്നു. നാടിനോടുള്ള സ്നേഹം കാരണത്താൽ നമ്മൾ ഇവിടെ സമാധാനം നിലനാട്ടാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ അവകാശങ്ങൾ നാം എന്തുകൊണ്ട് ധ്വംസിക്കണം? അതേപോലെ ഈ രാജ്യത്ത് അക്രമവും അനീതിയും കൊടികുത്തി വാഴുന്ന ആ തീവ്രവാദത്തിൽ നാം എന്തുകൊണ്ട് ഭാഗവക്കാകും? ഇതിനെല്ലാമുള്ള നമ്മളുടെ മറുപടി ഇത് മാത്രമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ പ്രിയദാസനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചന പ്രകാരം വന്ന ആ വാഗ്ദത്ത മഹദിയെയും മസീഹിനെയും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആ മസീഹും മഹദിയും വന്നുകൊണ്ടാണ് തന്റെ യജമാനനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തിനെ ഈ ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ട് ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും യഥാർത്ഥ മാതൃക ഇവിടെ നിലനാട്ടേണ്ടത്. നാം ഈ കാലഘട്ടത്തിന്റെ ഇമാമിന്റെ പയ്യത്തിൽ വന്നുകൊണ്ട് ഇതെല്ലാം തന്നെ നാം ചെയ്യുന്നത് നമ്മുടെ യജമാനരായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പരിപൂർണമായും അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആദ്യകാല മുസ്ലിങ്ങൾ പ്രകടമാക്കിയ ആ മാതൃക നിലനാട്ടാൻ വേണ്ടി നാം ശ്രമിക്കുന്നു. നമുക്ക് ഈ ധൈര്യവും മരണം മുമ്പിൽ കണ്ടുകൊണ്ടും എല്ലാ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ആ യഥാർത്ഥ പഹൽവാനാണ്. അദ്ദേഹത്തെ അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പുനർജനനത്തിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കാളും കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം നൽകിയിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ പ്രിയ പ്രേമിയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വിശ്വാസത്തെ സുരയിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നാം എല്ലാവിധ ത്യാഗങ്ങൾക്കും തയ്യാറാകുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമാണ് നാം തയ്യാറാകുന്നത്. കാരണം നാം അള്ളാഹു പറഞ്ഞ ആ ഇമാമിനെ വിശ്വസിക്കുന്നവരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ജരിയുല്ലാഹു ഫീ ഹുലൈൽ ഹംബിയ, ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. പറയിനെ അഹമ്മദിയ വാള്യം 5 ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ദൈവിക വിളിവാടിന്റെ വിവക്ഷ ഇതാണ്, ആദം മുതൽ അവസാനം വരെ എത്രമാത്രം പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അള്ളാഹുവിൽ നിന്നും ഈ ലോകത്ത് വന്നിട്ടുണ്ടോ, അവർ ഇസ്രായേലികളാണെങ്കിലും ഇസ്രായേലികൾ അല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന സംഭവങ്ങളും പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങളും അതിന്റെ ഒരു ഭാഗം ഈ വിനീതന് അള്ളാഹു നൽകിയിരിക്കുന്നു. എന്നാൽ ഈ വിനീതന് അവരുടെ ഗുണവും അവരുടെ പ്രത്യേകമായിരിക്കുന്ന സംഭവങ്ങളും നൽകിയിട്ടില്ലാത്ത ഒരു പ്രവാചകനും തന്നെ കടന്നു കഴിഞ്ഞിട്ടില്ല. ഓരോ പ്രവാചകന്റെയും പ്രകൃതം എന്റെ പ്രകൃതത്തിൽ നൽകിയിരിക്കുന്നു. ഇത് സംബന്ധമായി അള്ളാഹു എനിക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും ഗുണങ്ങൾ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ ചില എതിർപ്പുകൾ, എതിരാളികളുടെ നടപടികൾ, അത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും വരേണ്ടതാണ്. എന്നാൽ ആ എതിർപ്പുകളും നിയമങ്ങൾ പാസാക്കലും ഒന്നും തന്നെ മസീമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് ഒരു ന്യൂനവും തന്നെ വരുത്തിവെക്കുകയില്ല. കാരണം ഇതിനോടൊപ്പം തന്നെ അല്ലാഹു തആല വിജയങ്ങളെ സംബന്ധിച്ചുള്ള സുവാർത്തകളും നൽകിയിട്ടുണ്ട്, ഉന്നതികളെ സംബന്ധിച്ചുള്ള സുവാർത്തകളും നൽകിയിട്ടുണ്ട്. അത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട സുവാർത്തകളാണ്. അതിനേക്കാളും വലിയ സുവാർത്തകളാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. പറയുന്നു, ഒരു ഇൽഹാമിൽ പറയുന്നു, ബുഷറാലക്കയ അഹമ്മദി, നിനക്ക് സുവാർത്തകൾ ഞാൻ നൽകുന്നു അല്ലയോ അഹമ്മദ്. ഈ നിയമങ്ങളും ഈ അക്രമങ്ങളും ഈ അനീതിയും ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ വിജയത്തിനെ തടയുകയില്ല. അവസാനം വിജയത്തിന്റെ കവാടങ്ങൾ തുറക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ചില പ്രയാസങ്ങളിലൂടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കഴിഞ്ഞു കടന്നു പോകേണ്ടതായിട്ട് വരുന്നു വിവിധ രീതിയിൽ. എന്നാൽ അള്ളാഹു സന്തോഷവാർത്തകൾ നൽകിയിട്ടുണ്ട്. അസ്മാനി ഫൈസല എന്നുള്ള പുസ്തകത്തിൽ ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി, അനൽ ഫത്താഹു അഫ്തഹു ലക്ക തറാ നസ്റൻ അജീബൻ വയഖിറൂന അലൽ മസാജിദ് റബ്ബന ഗ്ഫിർ ലനാ ഇന്നാ കുന്നാ ഖാത്തിഈൻ. ഞാനാണ് തുറക്കുന്നവൻ, നിനക്ക് ഞാൻ വിജയം നൽകുന്നതാണ്, ഒരു അത്ഭുത സഹായം നീ കാണുന്നതാണ്. ചില എതിരാളികളുടെ ആളുകൾ, അതായത് ആർക്കാണോ അള്ളാഹു ഹിദായത്ത് വിധിച്ചിരിക്കുന്നത്, അവർ അവരുടെ സുജൂദിൽ വീണുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരയണമേ, ഞങ്ങൾ പാപികളായിരുന്നു. മറ്റൊരു ഇൽഹാം ഇപ്രകാരമാണ്, ലക്കൽ ഫത്ഹു വലക്കൽ ഗലബ, വിജയം നിനക്കാണ്, നിനക്ക് തന്നെയാണ് ഉന്നതിയും. ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ, അതേപോലെ ജമാഅത്തിനെതിരുള്ള നടപടികളിലൂടെയും നിയമങ്ങൾ പാസാക്കുന്നതിലൂടെയും പാകിസ്ഥാനിലെ അഹമ്മദികളും ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും ജമാഅത്തുകൾ, അതേപോലെ മുസ്ലിം നാടുകളിലെ ചില പ്രദേശങ്ങളിലുള്ള അഹമ്മദികൾ കടന്നു പോകുന്നുണ്ടോ, അതിനേക്കാളും കൂടുതൽ വിജയങ്ങളുടെ സുവാർത്തകൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു പ്രയാസങ്ങളിലൂടെയാണോ മർദ്ദിതരായിരിക്കുന്ന അഹമ്മദികൾ കടന്നു പോകുന്നത്, അതിനേക്കാളും വലിയ സുവാർത്തകളാണ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാലഘട്ടത്തിന്റെ ഇമാം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ സ്ഥൈര്യം ഈ അക്രമത്തെയും അനീതിയെയും വകവെക്കാത്തതാണ്. ഭൗതികമായിരിക്കുന്ന ഏതെങ്കിലും ജമാഅത്തായിരുന്നെങ്കിൽ ഈ അക്രമം കാരണമായി എന്നോ ഇവർ അക്രമികളുടെ മുമ്പാകെ മുട്ടുകുത്തുമായിരുന്നു, അതല്ലെങ്കിൽ കപടത കാണിച്ചുകൊണ്ട് അവര് പിന്തിരിയുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് അക്രമങ്ങളെ നേരിടുക മാത്രമല്ല, എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും വിജയത്തിന്റെ സോപാനങ്ങളിൽ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യനുണ്ടെങ്കിൽ, നീതിമാനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ജമാഅത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവ് അവർ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. ഞാനിപ്പോൾ കേൾപ്പിച്ച ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച ഇൽഹാമുകൾ, അതിൽ പറയുന്നു, ഒരു കാലഘട്ടം വരും, ഇന്ന് മുല്ലാക്കളുടെ പിന്നിൽ നടക്കുന്ന ഇവർ, അതല്ലെങ്കിൽ അവരുടെ ഭയനിമിത്തം അവരുടെ കൂടെ നടക്കുന്നവർ, അതല്ലെങ്കിൽ നിയമത്തെ ഭയപ്പെട്ടുകൊണ്ട് നീതിയോടുകൂടി സത്യത്തെ സ്വീകരിക്കാത്തവർ, അവരിൽ നിന്നുള്ള ചിലർ അവരുടെ സുജൂദുകളിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്യുന്നതായിരിക്കും, തങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തരണം എന്ന് പറഞ്ഞവർ ദുആ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ പ്രിയ ദാസന്റെ ദാസത്വത്തിൽ വരുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നതായിരിക്കും. എന്നാൽ ദുഷ്പ്രകൃതക്കാർ അവരുടെ പര്യവസാനം കാണുക തന്നെ ചെയ്യും. മാത്രമല്ല അവർ ലോകത്തിന് വേണ്ടി യഥാർത്ഥ ഒരു ഗുണപാഠമായി തീരുന്നതാണ്. ഏതുപോലെ മുൻ പ്രവാചകന്മാരുടെ എതിരാളികൾ സമൂഹത്തിന് ഒരു ഗുണപാഠമായി തീർന്നതുപോലെ. വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു സ്ഥലത്ത് പറയുന്നു, അവലം യസീറു ഫിൽ അർളി വയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലസീന കാനൂ മിൻ ഖബ്ലിഹിം കാനൂഹും അശദ്ദ മിൻഹൻ ഖുവതൻ വആസാറൻ ഫിൽ അർളി ഫഅഖസഹും അല്ലാഹു ബിസുനൂബിഹിം വമാ കാന ലഹും മിൻ അല്ലാഹി മിൻ വാഖ് ذلك بانهم كانت تحتهم رسلهم بالبينات وكفروا فاخذهم الله انه قوي شديد العقاب അവര് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചിട്ടില്ലേ? അവർക്ക് കാണാമായിരുന്നില്ലേ? ഇവർക്ക് മുമ്പുള്ള സമൂഹത്തിന്റെ പര്യവസാനം ഏത് രീതിയിൽ ആയിരുന്നു എന്നിവർക്ക് കാണാമായിരുന്നില്ലേ? ശക്തിയിലും ഭൂമിയിൽ അടയാളങ്ങൾ ഉപേക്ഷിക്കുന്നതിലും അവർ ഇവരെക്കാളും ശക്തരായിരുന്നു. അവരുടെ പാപം കാരണമായിട്ട് അള്ളാഹു അവരെയും പിടിക്കുകയുണ്ടായി. അള്ളാഹുവിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇവിടെ നടക്കാനുള്ള കാരണം വ്യക്തമായ തെളിവുകളുമായി അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ടും അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹു അവരെ പിടിക്കുകയുണ്ടായി. നിശ്ചയമായും അവൻ ശക്തവാനാണ്, അതേപോലെ ശിക്ഷ നൽകുന്നതിൽ അതിശക്തനുമാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതെല്ലാം ഇൽഹാമുകളെ സംബന്ധിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ വാദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വെളിപാടുകളാണ്. അള്ളാഹുവാണ് എനിക്ക് സുവാർത്തകൾ നൽകിയത് വിജയത്തെ സംബന്ധിച്ച് എന്ന് അദ്ദേഹം പറയുന്നു. അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും കറ്റുകെട്ടി പറയുക എന്നുള്ളത് വളരെ അപകടകരമായിരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവരെ അള്ളാഹു ഒരിക്കലും തന്നെ വിട്ടുകളയുകയില്ല. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അള്ളാഹുവിന്റെ സഹായം നാം കാണുമ്പോൾ നമ്മുടെ ദൃഢവിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചോ, അതേപോലെ അദ്ദേഹത്തെ അള്ളാഹു വീണ്ടും സഹായിക്കുകയും ഇന്നും സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നുള്ള ഓരോ യാഥാർത്ഥ്യവും തന്നെ നമ്മോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ സഹായം ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുകളിൽ പറഞ്ഞ ആയത്തുകളിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, പ്രവാചകന്മാരുടെ എതിരാളികൾക്കും അതേപോലെ അള്ളാഹു തന്റെ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്ക് ഒരു ദീർഘകാലം വരെ അവധി നൽകുന്നതാണ്. പിന്നീട് അള്ളാഹു അവരെ പിടിക്കും. അപ്പോൾ ഒരു ശക്തിക്കും ഒരു ഭൂരിപക്ഷത്തിനും ഒരു ഭരണകൂടത്തിനും തന്നെ അവരെ രക്ഷിക്കാൻ സാധ്യമല്ല. ഇന്ന് അഹമ്മദികൾക്കെതിരിൽ ക്രൂരതകൾ അഴിച്ചുവിടുമ്പോൾ നിയമമുണ്ടാക്കുന്നവർ, നമ്മളെ ഭിക്ഷപാത്രം പിടിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെടുന്നവർ, അഹമ്മദിയത്താകുന്ന ക്യാൻസറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരുടെ കൈകളിൽ എന്ത് ശക്തിയാണുള്ളത്? ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു തുനിഞ്ഞു പുറപ്പെട്ടാൽ ഇവരുടെ നാമം പോലും അവശേഷിക്കുകയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഏതൊരു സമൂഹത്തെയാണോ അവൻ നശിപ്പിച്ചത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഉദാഹരിച്ചിട്ടുണ്ടോ? ആ സമൂഹങ്ങൾ ഇവരെക്കാളും വലിയ സമ്പന്നരായിരുന്നു. ഇന്ന് നമ്മെ ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർക്ക്, അവർക്ക് സ്വന്തം സ്വത്ത് പോലും ഇല്ലാത്തവരാണ്. മറ്റുള്ളവരുടെ മുമ്പാകെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, കടത്തിന് വേണ്ടി കൈ നീട്ടുന്നവരാണ് ഇവർ. ഇവർ അല്പം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കട്ടെ, സാധാരണക്കാരും ചിന്തിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ അക്രമങ്ങൾ അയച്ചുവിട്ട് അക്രമത്തിനോടൊപ്പം കൂട്ടുനിന്ന് അള്ളാഹു അയച്ച ആ മഹാത്മാവിനെ എല്ലാ രീതിയിലും ആക്ഷേപിക്കുകയും കാരണം പാകിസ്ഥാനിൽ ഇന്ന് ഗവൺമെന്റിന്റെ ഏതൊരു കടലാസ് വേണമെങ്കിലും ഏതൊരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്കുണ്ടാക്കണമെങ്കിലും അവിടെയെല്ലാം തന്നെ ഉള്ളത് ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ മോശമായിരിക്കുന്ന വാചകങ്ങൾ എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ ഒപ്പിട്ടു കൊടുക്കണം. മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന് ചീത്ത പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടു കൊടുത്താൽ മാത്രമേ ഏതെങ്കിലും ഒരു കടലാസ് നമുക്ക് ഗവൺമെന്റ് തലത്തിൽ ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അങ്ങാടികളിലും പാർക്കുകളിലും ഓഫീസുകളിലും ചീത്ത പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ പോസ്റ്ററുകൾ ഇവർ പതിച്ചിരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും തന്നെ ഈ തിന്മയിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദരായിരിക്കുന്നവരും യഥാർത്ഥത്തിൽ അറിയാതെ ഈ തിന്മയിൽ ഭാഗവാക്കാവുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് മാന്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതുപോലെയാണ്. അഹമ്മദികൾക്കെതിരിൽ തെറ്റായ കേസുകൾ ഉണ്ടാക്കുന്നു. അള്ളാഹുവിന് മുമ്പിൽ ഇതെല്ലാം തന്നെ തീരെ ഇഷ്ടമില്ലാത്തതാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾ ശത്രുക്കളോട് പോലും നീതി പുലർത്തുക എന്നാണ്. നിങ്ങളോട് ദുൽമ് ചെയ്തവരോട് പോലും നിങ്ങൾ ദുൽമ് ചെയ്യരുത് എന്നും നീതി പുലർത്തുക എന്നുമാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ ഇവരിന്ന് ചെയ്യുന്നത് എന്താണ്? തീർച്ചയായും ഇതിന് കടക വിരുദ്ധമായ പ്രവൃത്തിയാണ്. അള്ളാഹു പറയുന്നു, കളവ് എന്നുള്ളത് ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു മാലിന്യമാണ്, അത് തിന്മയാണ്, അത് അള്ളാഹു പുറത്തു തരികയില്ല. എന്നാൽ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ഇവരുടെ തഖ്വയും ഇവരുടെ നന്മയും അള്ളാഹും അള്ളാഹുവിന്റെ റസൂലിന്റെയും പേര് ഉയർത്തുക എന്നുള്ള പേരിൽ ഇവര് എന്താണ് ചെയ്യുന്നത്? ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം, അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഇവരുടെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു അഹമ്മദിക്കെതിരിൽ കള്ളക്കേസ് ഇവർ കെട്ടിച്ചമച്ചു. ഇദ്ദേഹം കൊലക്കേസ് പ്രതിയാണ് എന്നിവർ എഴുതി ചേർത്തു. അപ്പോൾ ജനങ്ങൾ ഇവരോട് പറഞ്ഞു, അതായത് ഈ എതിരാളികളോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്തൊരു അക്രമമാണ് ചെയ്യുന്നത്, ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇദ്ദേഹം നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞു. ഇത് അക്രമമല്ലേ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന്റെ എതിർ കക്ഷിക്കാര് പറഞ്ഞത്, ആരാണോ ഇദ്ദേഹത്തിന്റെ എതിരിൽ കേസ് കൊടുത്തത് അവര് പറഞ്ഞത്, ഞങ്ങൾക്കറിയാം ഇദ്ദേഹം തെറ്റുകാരനല്ല, നിഷ്കളങ്കനാണ് എന്ന് ഞങ്ങൾക്കറിയാം, നിരപരാധിയാണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇദ്ദേഹം അഹമ്മദിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് അഹമ്മദിയത്തിൽ നിന്നും ഇദ്ദേഹം തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതിർത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇദ്ദേഹം ചീത്ത പറയുകയാണെങ്കിൽ ഞങ്ങൾ കേസ് പിൻവലിക്കാം. മാത്രമല്ല, ജയിലിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഏതെല്ലാം പ്രയത്നം ഞങ്ങൾ ചെയ്യാൻ സാധ്യത ഒക്കെ ഞങ്ങൾ ചെയ്യാം. പുറത്തു വന്നാൽ പൂമാലയിട്ട് ഞങ്ങൾ സ്വീകരിക്കും, വലിയ സ്വീകരണം ഞങ്ങൾ നൽകും. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ ഇവരെ തന്നെയാണ് പോലും യഥാർത്ഥ മുസ്ലിങ്ങൾ, എന്നാൽ അഹമ്മദികൾ കാഫിറും. ഇവർക്ക് മുമ്പിൽ കളവിനു പോലും ഒന്നും തന്നെ ഒരു പ്രശ്നവും ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് അഹമ്മദിയത്തിന്റെ എതിരാളികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അവന്റെ മുമ്പിൽ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ അഹങ്കാരമോ നിങ്ങളുടെ പൊങ്ങച്ചമോ നിങ്ങളുടെ പള്ളികളുള്ള ഇമാമത്തോ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളോ നിങ്ങളുടെ ഭരണകൂടമോ നിങ്ങളുടെ ഭൂരിപക്ഷമോ ഒന്നും തന്നെ വില പോകില്ല എന്ന് മനസ്സിലാക്കുക. ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ അക്രമങ്ങൾക്കെല്ലാമുള്ള ഞങ്ങളുടെ മറുപടി ഇതാണ്. ഇത് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്ന മറുപടിയാണ്. ഇന്നഹു ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, നിശ്ചയമായി അവൻ ശക്തവാനാണ്, ശിക്ഷ നൽകുന്നതിൽ കഠിനനുമാണ്. ഈ അക്രമത്തിന്റെ അതിരുകടന്ന ഈ പ്രവർത്തനം, അത് നിഷ്കപടരായ സ്കൂളിൽ പഠിക്കുന്ന അഹമ്മദി കുട്ടികളെ പോലും അവർ ഈ വരുതിയിൽ വരുത്തുന്നു. മിർസായികളായ നിങ്ങൾ കാഫിറുകളാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ചീത്ത പറയുക. സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിന്റെ ഉടമസ്ഥനോ അല്പം മാന്യത കാണിച്ചുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവരെ കുറിച്ച് പറയുന്നത്, അഹമ്മദി കുട്ടികൾ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ അയക്കുന്നതല്ല, മാത്രമല്ല നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളെ സ്കൂള് ഞങ്ങൾ അടപ്പിക്കുകയും ചെയ്യും. മാന്യരായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ഫസാദികളുടെ, ഈ മുല്ലാക്കളുടെ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവർക്കും ഭീഷണിയാണ് നൽകുന്നത്. ചുരുക്കത്തിൽ, ഒരു മഹാഫസാദ് ഈ നാട്ടിൽ വ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യലാക്കിക്കൊണ്ട് ഈ മുല്ലാക്കളുടെയും ഈ തീവ്രവാദികളുടെയും കൈകളിലെ കളിപ്പാട്ടങ്ങളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ, മൗലവിമാരാണെങ്കിലും അതല്ലെങ്കിൽ സ്വയം തൽപരരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായാലും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഭരണതന്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും, ഭരണാധികാരികളാണെങ്കിലും, ഈ അക്രമത്തിൽ ആരെല്ലാം പങ്കാളികളാണോ അവരൊരു കാര്യം ഓർക്കുക, അല്ലാഹു തആല ശദീദുൽ ഇഖാബാണ്. ഈ ഒരു വിഷയം മുമ്പുള്ള സമൂഹങ്ങളിൽ നടന്നു എന്നുള്ളൊരു കഥയല്ല, ജീവനുള്ള അല്ലാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന അടയാളമാണിത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർക്കുന്നവർ എതിർപ്പിൽ എല്ലാ അതിർവരമ്പുകളെയും അതിലംഘിക്കുന്നവർ, ഒരു കാര്യം ഓർത്തിരിക്കുക, സത്യത്തെ നിഷേധിക്കുക എന്നുള്ളത്. ഈ സത്യമേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതും വിശുദ്ധ ഖുർആനിൽ ഉള്ളതുമായ സത്യമാണ്. ഈ വിശുദ്ധ ഖുർആൻ ഇവർ വളരെ ആവേശത്തോടുകൂടി പഠിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ഇത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സത്യത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചിന്തിക്കുക. ആ സമൂഹം അവരുടെ ദുഷിച്ച പര്യവസാനം കണ്ടവരാണ്. അവർക്ക് ശേഷം വന്ന സമൂഹം ഇവരുടെ പര്യവസാനം കണ്ടതാണ്. മാത്രമല്ല, ഏതൊരു തിന്മയാണ് ഇന്ന് ഇവരിൽ ഇല്ലാത്തത്? അഹമ്മദികൾ എതിർക്കുന്നു എന്നുള്ളത് ഒരു കാര്യം, ഇന്ന് ലോകത്തുള്ള എല്ലാ തിന്മകളും ഈ നാട്ടിലുണ്ട്. കൈക്കൂലി, മറ്റെല്ലാ പാപങ്ങളും ഇവര് ചെയ്യുന്നുണ്ട്. അധാർമികത ഇവരിൽ നടമാടുന്നുണ്ട്. കളവ്, കൊള്ള, കൊല തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള തിന്മകളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഈ സമൂഹത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്താ ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നതല്ലേ? അശ്രദ്ധരെ അല്പമൊന്ന് ചിന്തിക്കൂ. ഞങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ ഇത്ര മാത്രമാണ്, ഈ സമൂഹത്തോട് അള്ളാഹു റഹം ചെയ്യട്ടെ. ഇന്ന് അഹമ്മദികൾ മാത്രമാണ് ഈ എല്ലാ എതിർപ്പുകളും സഹിച്ചുകൊണ്ട് റസൂൽ തിരുമേനി ഉമ്മത്തിനോടുള്ള ആത്മാർത്ഥത കാരണം, മാനവ സമൂഹത്തോടുള്ള ആ സ്നേഹം കാരണമായി ഞങ്ങൾക്ക് ബാഹ്യമായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദുആയിൽ ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നു. നമുക്ക് ബാഹ്യമായ സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ, വെറും സലാം പറഞ്ഞതുകൊണ്ട് നമ്മൾക്കെതിരിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അവിടെ നാം ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഈ ഉമ്മത്തിന്റെ ഇസ്ലാഹ് വരുത്തണമേ എന്നുള്ള യാചന മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു തആല ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിജയവും ഉന്നതിയും നൽകും എന്നുള്ളത് തീർച്ചയാണ്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു താൻ അയച്ച പ്രവാചകന്മാർക്കും താൻ അയച്ച വ്യക്തികൾക്കും എപ്പോഴും വിജയം നൽകാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കതബ അല്ലാഹു ലഅഗ്ലിബന്ന അനവ റസൂലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാണ്, ഞാനും എന്റെ പ്രവാചകനും വിജയിക്കെ തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു ശക്തനും വിജയിയുമാണ്. ഈ ആയത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, വിജയിക്കും എന്നുള്ള തീരുമാനം അല്ലാഹുവിന്റേതാണ്. എന്നാൽ വിജയത്തിനുള്ള മാർഗങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള തെളിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് അല്ലാഹു ശക്തവാനാണ് എന്നുള്ളതും വിജയശ്രീലാളിതനാണ് എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും അതേപോലെ തന്നെ അവരുടെ എതിരാളികളും ഇരുവർക്കും ഈ ആയത്തിൽ പാഠമുണ്ട്. ഇതിലൂടെ ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. വിശ്വാസികളോട് ഇതിൽ പറയുന്നത്, അല്ലാഹു തആല എല്ലാ ശക്തിയുടെയും കേന്ദ്രമായിരിക്കെ, അവൻ വിജയശ്രീലാളിതനായിരിക്കെ, അള്ളാഹുവിന്റെ വിധിയാണ് അവനും അവന്റെ റസൂലും വിജയിക്കും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബലഹീനതയും അതേപോലെ ന്യൂനപക്ഷവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമെന്ത്? നിങ്ങൾക്കൊരു വിലയുമില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമെന്ത്? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുക, അള്ളാഹുവിനോട് നിങ്ങൾ സ്നേഹം പങ്കിടുക, അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുക അതെല്ലാം നിങ്ങൾ ചെയ്യുക, അതിന്റെ അറ്റം വരെ പോവുക. നിങ്ങൾക്ക് ഒരു കൈ തൊട്ടുകൊണ്ട് നിങ്ങൾ വിജയത്തിന്റെ ആ പങ്കാളിത്തത്തിൽ വരികയാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യുക, നിങ്ങളുടെ ആരാധനകളിൽ നിങ്ങൾ മുന്നേറുക, അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഈ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേറാൻ ശ്രമിക്കുക, അങ്ങനെ ആ വിജയത്തിന്റെ പങ്കാളികളായി നിങ്ങൾ മാറുക. ഇതിൽ ഈ ആയത്തിൽ എതിരാളികൾക്കൊരു ചാലഞ്ച് അള്ളാഹു നൽകുന്നു. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അത് നിങ്ങൾ വിനിയോഗിക്കുക. എന്നാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അള്ളാഹു കവിയും അസീസുമാണ്. അവന്റെ പ്രിയർക്ക് അവൻ വിജയം നൽകും എന്നുള്ളത് അവന്റെ തീരുമാനമാണ്. തീർച്ചയായും അവൻ വിജയം നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളുടെ കുതന്ത്രങ്ങളോ നിങ്ങളുടേതായിരിക്കുന്ന എല്ലാ എതിർപ്പുകളോ നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളെ വേദനിപ്പിക്കലോ അഹമ്മദികളായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും അഹമ്മദികളായ വ്യാപാരികളെ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നതും വഴി നടക്കുന്ന അഹമ്മദികൾക്കെതിരിൽ കള്ളക്കേസുകൾ കെട്ടിച്ചമക്കുന്നതും അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും വിധിച്ചിരിക്കുന്ന ആ വിജയത്തിനെ തടയാൻ സാധ്യമല്ല. ഇത് സൃഷ്ടികളുടെ ജോലിയായിരുന്നെങ്കിൽ നിങ്ങളുടെ ശക്തി ഒരു പക്ഷേ പ്രയോജനപ്പെട്ടേനെ. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്. പര്യവസാനം അള്ളാഹുവിന്റെ വിധി തന്നെയായിരിക്കും വിജയിക്കുക. ഇന്നല്ലാഹ കവിയുൻ അസീസ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ അവൻ പ്രഖ്യാപിക്കുന്നത് ഇത് എന്റെ ജോലിയാണ് എന്നാണ്. ഇവിടെ എണ്ണത്തിന്റെ കുറവോ കൂടുതലോ ധനത്തിന്റെ കുറവോ കൂടുതലോ സാധന സാമഗ്രിയോ കുറവോ കൂടുതലോ എന്നുള്ളത് പ്രസക്തിയേ അല്ല. ബദർ യുദ്ധത്തിൽ അതല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധം എടുത്തു നോക്കുക, അവിടെ ആൾബലമാണോ അതല്ലെങ്കിൽ ധനത്തിന്റെ ബലമാണോ വിജയം നിശ്ചയിച്ചിരുന്നത്? ഒരിക്കലുമല്ല. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടായിട്ടും വിജയത്തിന്റെ വാർത്തകൾ അള്ളാഹു നൽകിയിട്ടും അതിനുള്ള വ്യക്തമായിരിക്കുന്ന അടയാളങ്ങൾ അള്ളാഹു കാണിച്ചിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ കഴിവനുസരിച്ചുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തു. എന്നാൽ ഏറ്റവും കൂടുതൽ ദുആയിലാണ് ശ്രദ്ധിച്ചിരുന്നത്. അതിൽ പരിപൂർണമായിരിക്കുന്ന മാതൃക കാണിച്ചത് നമ്മുടെ യജമാനനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. ബദർ യുദ്ധത്തിൽ ഇതിന്റെ മഹത്തായ ഒരു മാതൃക നമുക്ക് പ്രകടമാണ്. അള്ളാഹു എല്ലാ രീതിയിലുള്ള സുവാർത്തകളും സന്തോഷ വാർത്തകളും നൽകിയിരുന്നു വിജയത്തെ സംബന്ധിച്ച്. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനായിരുന്നു. ആ അസ്വസ്ഥ നിറഞ്ഞ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അവസ്ഥ, റസൂൽ തിരുമേനിയുടെ ആ ഗദ്ഗദം, അത് മരണത്തോട് മല്ലിടുന്ന ഒരു വ്യക്തിയുടെ ഗദ്ഗദമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ റസൂൽ തിരുമേനിയുടെ തോളിലിട്ടിരുന്ന ഷാൾ താഴെ വീഴുമായിരുന്നു. അപ്പോൾ അള്ളാഹു ഇവിടെ പറഞ്ഞ ഞാനും എന്റെ പ്രവാചനും വിജയിക്കും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അതിൽ പങ്കാളികളാകാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ അവർ പൂർണമായും അതിൽ വിലയം പ്രാപിക്കുന്നു. അതിന്റെ ഫലമായി അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധീകരിക്കുന്ന ശക്തി കാരണമായി പരിശുദ്ധരായിരിക്കുന്ന സഹാബാക്കളുടെ ഒരു ഗണത്തെ തന്നെ ഉണ്ടാക്കുകയുണ്ടായി. അവര് പകൽ യുദ്ധത്തിനായി പോകുമായിരുന്നെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുമായിരുന്നു. ഭൗതികമായി നോക്കുക, ഒരു യുദ്ധവും മുസ്ലിങ്ങൾ ചെയ്ത എല്ലാ യുദ്ധങ്ങൾക്കും തന്നെ ഒരു താരതമ്യം നമുക്ക് ചെയ്യാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ അവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം, അവരുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ സ്നേഹത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് അവര് ചെയ്തിരിക്കുന്ന ഇബാദത്തുകളാണ് അവരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, പകൽ ശത്രുക്കൾ അതികഠിനമായി അമ്പെയ്തുകൊണ്ടിരുന്നിട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിട്ടും വളരെ കഠിനതരമായിരിക്കുന്ന അവസ്ഥകൾ നേരിട്ടിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അദ്ദേഹത്തിന്റെ സഹാബാക്കളും ഇബാദത്തിൽ നിന്നും അശ്രദ്ധരായിരുന്നില്ല. ഇത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ അതിശക്തമായ അതിക്രമണം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ സമയത്ത് നമസ്കരിക്കാനുള്ള സമയം മുസ്ലിങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞുപോയി. 5 നമസ്കാരങ്ങൾ അന്ന് ജമ്മാക്കി നമസ്കരിക്കേണ്ടതായി വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വളരെയധികം വിഷമമുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനി ശത്രുക്കൾക്കെതിരെ ശാപപ്രാർത്ഥന പോലും നടത്തുകയുണ്ടായി. ശത്രുക്കൾ നശിച്ചു പോകട്ടെ, ഇവർ കാരണം 5 നമസ്കാരവും ഒന്നിച്ച് നമസ്കരിക്കേണ്ടതായി ഞങ്ങൾക്ക് വന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇത്രമാത്രം വിഷമം. ഏതെങ്കിലും വ്യക്തി ഷഹീദാകുന്നതിലോ തന്റെ സ്വത്ത് കൊള്ളയടിച്ചു പോകുന്നതിലോ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും തന്നെ ശത്രുവിനെതിരിൽ ഇങ്ങനെയുള്ള ശാപപ്രാർത്ഥന നടത്തിയിരുന്നില്ല. എന്നാൽ ഇത്രമാത്രം റസൂൽ തിരുമേനി വിഷമിച്ച ഒരേ ഒരു സന്ദർഭം, കൃത്യസമയത്ത് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടാനുമുള്ള അവസരം ഇവർ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആ വിഷമം. എപ്പോഴും റസൂൽ തിരുമേനി ഹൃദയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ആ നാവ് ദൈവസ്മരണയിൽ മുഴുകിയിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഫർളായിരിക്കുന്ന കാര്യം വിട്ടുകളയുക എന്നുള്ളത്, അത് ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് നാം ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹു വിജയത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഫളുകളെ നാം ആകർഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമായ കാര്യമാണത്. ഇതില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജമാഅത്തിൽ ഉൾപ്പെടുന്നവർ തങ്ങളുടെ ഇബാദത്തിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നാം അഹമ്മദീയത്തിന്റെ എതിരാളികളുടെ കഠിനതരമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമായി നാം മാറണമെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ആരാധനയിൽ നമ്മൾ അശ്രദ്ധരാകരുത്. പ്രവാചകന്മാർ വരുന്നത് സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്താനാണ്. ഈ ഒരു ബന്ധത്തെ നമ്മൾ ശക്തിപ്പെടുത്തുന്നവരായി തീരുന്നില്ലെങ്കിൽ നാം എങ്ങനെയാണ് പ്രവാചകന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി മാറുക? പ്രവാചകനും അദ്ദേഹത്തിന്റെ ജമാഅത്തിനും വിധിക്കപ്പെട്ടിരിക്കുന്ന വിജയത്തിൽ പങ്കാളികളാകുന്നത് എങ്ങനെ? നാം ഇത് തന്നെയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന്റെ ഉദ്ദേശം. അതുകൊണ്ട് നാം എപ്പോഴും തന്നെ ഈ കാര്യം മുമ്പിൽ വെക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കിതാബുൽ ബരിയയുടെ ആമുഖത്തിൽ പറയുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹു ശക്തവാനാണ്. ഏതൊരാൾ ആ അള്ളാഹുവിലേക്ക് സ്നേഹത്തോടും പരിപൂർണ ആത്മാർത്ഥതയോടും കൂടി കുനിയുന്നുവോ അള്ളാഹു അവരെ ഒരിക്കലും തന്നെ പാഴാക്കി കളയുകയില്ല. ശത്രുക്കൾ പറയുന്നത് ഞങ്ങളുടെ പദ്ധതികൾ മുഖേന അവനെ നാം നശിപ്പിക്കും എന്നുള്ളതാണ്. ദുർമാർഗി കരുതുന്നത് ഞാൻ എന്റെ കാലിനടിയിൽ അവനെ ചവിട്ടി മതിക്കും എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് വിഡ്ഢി, എന്നോടൊപ്പമാണോ നീ യുദ്ധം ചെയ്യുന്നത്? എന്റെ പ്രിയരെ നിനക്ക് നിന്ദനാക്കാൻ സാധിക്കുമോ? ആകാശത്ത് നടക്കാതെ ഒന്നും തന്നെ ഭൂമിയിൽ നടക്കുകയില്ല. ആകാശത്ത് നിന്ന് എത്രമാത്രമാണോ കൈ നീട്ടപ്പെടുന്നത് അത്രമാത്രമേ ഭൂമിയിൽ നിന്നും ആ കൈ നീട്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അക്രമത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർ വിഡ്ഢികളാണ്. അവരവരുടെ നിന്ദ്യമായിരിക്കുന്ന അവഹേളനകരമായിരിക്കുന്ന ഈ കുതന്ത്രങ്ങൾ കാരണമായി ശക്തവാനായ അള്ളാഹുവിനെ മറന്നുകളയുന്നു. കാരണം അവന്റെ ഇംഗിതമില്ലാതെ ഒരു ഇല പോലും ഇളകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ അവരുടെ പദ്ധതികളിൽ എപ്പോഴും തന്നെ പരാജിതരും നിരാശരുമാകാറാണുള്ളത്. അവരുടെ തിന്മ കാരണമായി സദ്വൃത്തർക്ക് ഒരു വിധത്തിലുള്ള നഷ്ടവും വരുത്തുന്നതല്ല. അത് മുഖേന അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് പ്രകടമാവുക. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മഅ്രിഫത്ത് ഇത് മുഖേന വർദ്ധിക്കുകയാണ് ചെയ്യുക. ശക്തനും മഹാനുമായ അള്ളാഹു ഈ ഭൗതിക കണ്ണുകളെ മുഖേന നമുക്ക് കാണാൻ സാധ്യമല്ലെങ്കിലും അത്ഭുതകരമായ അടയാളങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ അസ്തിത്വത്തെ അവൻ തെളിയിച്ചു കാണിക്കുന്നു. അതുകൊണ്ട് നാം സ്നേഹത്തോടും ആത്മാർത്ഥ കൂറോടും കൂടി ഈ സർവശക്തനായ അള്ളാഹിന്റെ മുമ്പിൽ കുമ്പിടുകയാണെങ്കിൽ ശത്രുക്കളുടെ ഒരു പദ്ധതിയും ഒരു പ്രയത്നവും ജമാഅത്തിനൊരു നഷ്ടം വരുത്തുന്നതല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുആയിലും ഇബാദത്തിലും നഫൽ നോമ്പുകൾ വെക്കുന്നതിനും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. നമ്മുടെ ശത്രുക്കൾ അവരുടെ സർവവിധ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് അഹമ്മദിയത്തിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാനുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധം ദുആ മാത്രമാണ്. അഹമ്മദിയത്തിന്റെ എതിർപ്പ് ഇന്ന് ആഗോള തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെല്ലാം തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നത് അല്ലാഹു തആല തന്റെ വിജയത്തെ പ്രകടമാക്കാനുള്ള വ്യക്തമായിരിക്കുന്ന തന്റെ പ്രതാപങ്ങൾ പ്രകടമാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ലോകത്തുള്ള അഹമ്മദികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ആരാധനയായി മാറണം. അല്ലാഹുമായിട്ടുള്ള ബന്ധവും അവനോടുള്ള സ്നേഹവും മുമ്പത്തേക്കാൾ ഉപരി വർദ്ധിപ്പിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാം ഉണ്ട്, ബഅദ് ഗ്യാര പതിനൊന്നിന് ശേഷം അഹമ്മദികൾ ഓരോരുത്തരും അതിന്റെ വ്യാഖ്യാനം വ്യത്യസ്ത രീതിയിൽ പറയാറുണ്ട്, എനിക്കും എഴുതാറുണ്ട്. ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം പറഞ്ഞതായി പറയുന്നു. എനിക്കറിയില്ല ഇത് പതിനൊന്ന് ദിവസമാണോ, പതിനൊന്ന് ആഴ്ചയാണോ, പതിനൊന്ന് മാസമാണോ, പതിനൊന്ന് വർഷമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഏതായിരുന്നാലും എന്റെ പവിത്രതയെ സംബന്ധിച്ചുള്ള അടയാളം ഇതിലൂടെ പ്രകടമാകുന്നതാണ്. ഇന്ന് നവംബർ 11 നവംബർ എന്ന് പറഞ്ഞ 11-ാമത്തെ മാസം 2011 ഓരോ അഹമ്മദികളും ഇത് സംബന്ധമായി 11 ശേഷം എന്നുള്ളതിനെ സംബന്ധിച്ച് പല വ്യാഖ്യാനങ്ങളും ചിന്തിക്കുന്നു. ഏതായിരുന്നാലും ഈ 11 അല്ലെങ്കിൽ ഇന്നത്തെ മാസത്തിൽ ഇന്നത്തെ ദിവസത്തിലും ഇന്നത്തെ വർഷത്തിലും വല്ലതും തന്നെ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല അത് പ്രകടമാക്കുന്നതാണ് ഇൻഷാ അല്ലാഹു തആല. എന്നൊരു കാര്യം നാം ഓർക്കേണ്ടത് പല ഇൽഹാമുകളും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രകടനവും ഉൾക്കൊള്ളുന്ന എത്രയോ ഇൽഹാമുകളുണ്ട്. അതിലെല്ലാം തന്നെ അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഭക്തത്തൻ എന്നുള്ളതാണ്, പെട്ടെന്ന്. ഇതെല്ലാം തന്നെ പെട്ടെന്നുണ്ടാകുമെന്നാണ്. എന്നാൽ ഇന്നത്തെ ഈ തീയതി, ഇന്നത്തെ ഈ മാസത്തിൽ, ഇന്നത്തെ ഈ വർഷത്തിൽ ഒരു പക്ഷേ ആ വിധിയുടെ തുടക്കം കുറിച്ചേക്കാം. എന്നാൽ ചിലപ്പോൾ ചിലര് ഇതായിരിക്കും അതിൻ്റെതായ വ്യാഖ്യാനം എന്ന് സ്വയം കരുതിക്കൊണ്ട് അതിന്റെ റിസൾട്ട് ഇതായിരിക്കും എന്ന് അവർ സ്വയം മനക്കണക്ക് കൂട്ടിക്കൊണ്ട് അവർ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് അവരുടെ കണക്ക് കൂട്ടൽ അനുസരിച്ചുകൊണ്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോൾ പിന്നീട് അവർ നിരാശരാകുന്നു. അതല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധയിൽ അല്പം കുറവ് ഇവർക്ക് വരുന്നു. എന്നാൽ വിശ്വാസികളുടെ അവസ്ഥ ഇതായി തീരരുത്. ഒരിക്കലും നിരാശരാകാൻ പാടില്ല. വിജയം സുനിശ്ചിതമാണ്. ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. ഇൻഷാ അല്ലാഹു തആല ഉണ്ടാകുക തന്നെ ചെയ്യും. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. ശത്രുക്കളുടെ ഈ എതിർപ്പുകളും അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ അവസ്ഥയും ഏതുപോലെ അവർക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നത്, ഇതെല്ലാം തന്നെ വിജയത്തിന്റെ അടയാളങ്ങളല്ലേ? ഇതിനെ സംബന്ധമായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഖാദിയാനിൽ നിന്നും ഹിജ്റത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിവരിച്ചപ്പോൾ ഒരു കാര്യം എഴുതുന്നുണ്ട്. എങ്ങനെയാണ് ഹിജ്റത്ത് നടന്നത്? വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അന്ന് എടുത്തിരുന്നത്. ഹിജ്റത്ത് പോകണമോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഖലീഫത്തുൽ മസീഹ് സാനി എഴുതുകയാണ്, ഞാൻ ഇതെല്ലാം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകളെ സംബന്ധിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ഇൽഹാം ബഅദ് ഗയാര ഇൻഷാ അല്ലാ എന്നുള്ള ഇൽഹാം എന്റെ മുമ്പിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഹിജ്റത്ത് നടക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയായി. അതിലും ഈ 11-ാമത്തെ ഈ ഡേറ്റിനെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവസാനം വന്ന ഈ സംവിധാനം വളരെ കൂടിയാലോചനകൾക്ക് ശേഷം അവസാനം വന്ന തീരുമാനത്തിലും പല തടസ്സങ്ങളും അത് നടപ്പിൽ വരാൻ വരികയുണ്ടായി. ഏതൊരു ദിവസമാണോ പോകേണ്ടിയിരുന്നത് ആ ദിവസം നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരെ എത്തി. അന്ന് തടസ്സങ്ങളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. 10 മണിയായി. അപ്പോൾ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ പ്രയാസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മനസ്സിൽ അപ്പോൾ വന്നത് ഈ ബഅദ് ഖിയാറ എന്നുള്ള ഇൽഹാമാണ് വന്നത്. അതായത് ഇത് 11 മണിക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ നടക്കുക എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയുണ്ടായി. എന്നാൽ പെട്ടെന്ന് അള്ളാഹു നമുക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അതായത് പെട്ടെന്നാണ് ഇതെല്ലാം, ഇത് 11 മണിക്ക് ശേഷം പെട്ടെന്ന് നമുക്ക് പോകാനുള്ള ആ സന്ദർഭം ഒരുങ്ങുകയും അങ്ങനെ വളരെ ചരിത്ര പ്രസിദ്ധമായ കാദിയാനിൽ നിന്നും റബുവയിലേക്കുള്ള ഹിജ്റത്ത് പാകിസ്ഥാനിലേക്കുള്ള ആ സംഭവം നടന്നത് ഈ 11 മണിക്കാണ്. ഈ ഇൽഹാം മറ്റ് പല രീതിയിലും പല സ്ഥലത്തും പ്രകടമായിട്ടുണ്ട്. അഹമ്മദിയത്തിനെ നശിപ്പിക്കാൻ വന്ന ഈ സ്വച്ഛാധിപതി, അഹമ്മദിയത്തിനെ വേരോടെ പിഴുതേറിയാൻ ഉദ്ദേശിച്ചു വന്ന ആ സ്വച്ഛാധിപതി, അയാളുടെ ഭരണകൂടം തന്നെ വേരോടെ പിഴുതേറിയപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ കൃത്യം 11 വർഷത്തിന് ശേഷമാണ് പിഴുതേറിയപ്പെട്ടത്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളുമുണ്ട്. ആ സംഭവങ്ങളുമായിട്ടൊക്കെ ഈ ഇൽഹാമിനെ നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. എന്നാൽ പ്രവചനങ്ങൾ, ഇൽഹാമുകൾ പലവരു പുലരാറുണ്ട്. അതുകൊണ്ട് ഭാവിയിലും ഇതിനേക്കാളും വ്യക്തമായ പ്രകടമായ രീതിയിൽ അത് പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാം മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഇൽഹാമിനോടൊപ്പം ഫാർസിയുടെ ഈ ഒരു വചനവും കൂടെയുണ്ട്. ബർ മുഖാമെ ഫലക്ഷുദ യാറബ് യാ റൂമിദേ ദഹം ബർ അജബ് പറയുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹു പറയുന്നു, നിന്റെ വിലാപം ആകാശത്തെത്തിയിരിക്കുന്നു. ഞാൻ ഇനി നിനക്ക് വല്ല പ്രതീക്ഷയോ സുവാർത്തയോ നൽകുകയാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ഒരിക്കലും തന്നെ എന്റെ സുന്നത്തിനോ സ്നേഹത്തിനോ എതിരായിരിക്കില്ല. ബഅദ് ഖിയാറ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ചുവടെ എഴുതി ഇതിന്റെ യാഥാർത്ഥ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഇവിടെയും പ്രാർത്ഥനയുടെ വിഷയമാണ് എടുത്തു പറയുന്നത്. നിന്റെ വിലാപം ആകാശത്തെത്തിയിരിക്കുന്നു. ശക്തമായ രീതിയിൽ നാം ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. മുമ്പും ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞതാണ്, വളരെ ശക്തിയോടുകൂടി നിങ്ങൾ ദുആ ചെയ്യുക. നമ്മളെ വിലാപമായി അള്ളാഹുവിലേക്ക് എത്തട്ടെ. അങ്ങനെ അർശിന്റെ കാലുകൾ അള്ളാഹുവിന്റെ സിംഹാസനത്തെ ഇളക്കുന്ന രീതിയിലുള്ള ദുആകളാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും വിജയത്തിന്റെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളുടെ പരാജയം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മുമ്പത്തേക്കാൾ ഉപരി ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഗായിബുണ്ട്. ഒന്ന് കാദിയാനിലെ ദർവേഷ് മുഖറം മുഹമ്മദ് സാദിഖ് സാഹിബ് നംഗലി, ഒക്ടോബർ 29 അദ്ദേഹം വീണു, എല്ല് പൊട്ടി, പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, ചികിത്സ നടന്നുകൊണ്ടിരുന്നു. നവംബർ 5 അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ദർവേഷികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് ചെറുതായിരുന്നു. എന്നാൽ ആ പദ്ധതിയിൽ അദ്ദേഹം ലബ്ബൈക് പറയുകയും പൂർണമായും ജീവിതാവസാനം വരെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. പല ഓഫീസുകളും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാദിയാനിൽ ജമാഅത്തിന്റെ പല ഭൂമികളും നല്ല രീതിയിലല്ലായിരുന്നു, അതെല്ലാം ശരിയാക്കുകയുണ്ടായി. വളരെ നല്ല ജോലിക്കാരനായിരുന്നു, ഖിദ്മത്തെ ഖൽക്കിന് വളരെ തൽപരനായിരുന്നു. എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാകുന്ന ധാന്യങ്ങളെല്ലാം തന്നെ വിവിധ വീടുകളിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് നൽകുമായിരുന്നു. ജൽസസാലന കാദിയാനിയിൽ വരുന്ന അതിഥികളെ വളരെയധികം നോക്കിയിരുന്നു. അവരുടെ സുഖസൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. ജനങ്ങളുമായിട്ട് വളരെ ഇടപഴകുന്ന ആളും അതേപോലെ തന്നെ ദരിദ്രരെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയും നോമ്പും നമസ്കാരവും എല്ലാം എടുക്കുന്ന വ്യക്തിയുമാണ്. കുട്ടികളെ നല്ല രീതിയിൽ തർബിയത്ത് നൽകി. മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടുള്ളത് 4 മക്കളാണ്. ഒരു മകൻ ഡോക്ടർ മുഹമ്മദ് ആരിഫ് സാഹിബ്, അഫ്സർ ജൽസ സാലന നാസർ ബൈത്തുൽമൽ ഖർച്ച് ആയിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം വഫാത്താകുകയുണ്ടായി. മർഹൂമിന് അള്ളാഹു പദവി ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനസ അഹമ്മദ് യൂസുഫ് അൽ ഖബൂരി സാഹിബാണ് ഷഹീദ്. ഷാമിലെ ഒരു അറബി സുഹൃത്താണ്. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഷഹീദാക്കപ്പെട്ടത്. അവിടെ പോയുണ്ടാകുന്ന ഈ കുഴപ്പത്തിലാണ് അദ്ദേഹം ഷഹീദാക്കപ്പെട്ടത്. ഇന്നാലില്ലാഹി വൈനായിലേ റാജിഉൻ. അദ്ദേഹത്തിന്റെ സംഭവം, അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ട ആ വഴി വളരെ കുഴപ്പം പിടിച്ച വഴിയായിരുന്നു. എപ്പോഴും തന്നെ വെടിയേപ്പ് അവിടെ നടന്നുകൊണ്ടേയിരുന്നു. ആ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന് ചെവി ശരിക്ക് കേൾക്കില്ലായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിയിൽ നിന്നും ജനങ്ങൾ തടയാൻ വേണ്ടി ശ്രമിച്ചു, അതിലെ പോകേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ക്ലിയറായി കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അദ്ദേഹം അതിലൂടെ നടന്നുപോയി. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ തലക്ക് വെടിയേൽക്കുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. 1976 അദ്ദേഹം ജനിച്ചത്. പ്രൈമറി വരെയാണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കല്യാണം നടന്നില്ലായിരുന്നു. 10 വർഷം മുമ്പേ അദ്ദേഹത്തിന് ജമാഅത്തിന്റെ സന്ദേശം എത്തിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയത്. 1 വർഷം മുമ്പാണ് അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ പറയുന്നു, അദ്ദേഹം എന്നോട് മുമ്പേ ജമാഅത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കാൾ മുമ്പ് ബയ്യത്ത് ചെയ്തു. 1 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയത്. പരേതന്റെ സഹോദരിയും അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളും ഇദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അൽവി ഫിർഖയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം. നേരത്തെ ഇദ്ദേഹത്തിന് വളരെയധികം പ്രഷറുണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് എന്നിട്ടും ബയ്യത്ത് ചെയ്തത്. ജമാഅത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും ഇദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഉന്നത അഖ്ലാഖുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തന്നെ വെമ്പൽ കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ, മഅ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ഇവർ രണ്ടുപേരുടെ ജനാസ ഇൻഷാ അല്ലാഹ് ഞാൻ നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوْهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ